നമുക്കും ദൈവത്തിൻ്റെ ചെറിയ ഉപകരണങ്ങളാകാമെന്ന് സ്വന്തം അനുഭവത്തിലൂടെ വ്യക്തമാക്കുകയാണ് ലേഖകൻ. ജോസ് ഫിലിപ്പ് എഴുതുന്നു, നിങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. 1990s ആദ്യവാദം. ഞാൻ നവീകരണ രംഗത്ത് വന്ന് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. പ്രാർത്ഥനാ ഗ്രൂപ്പും വാർഡ് പ്രാർത്ഥനകളും പള്ളിക്കമ്മിറ്റി പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു. ഒരു ദിവസം വൈകുന്നേരം കൃഷിപ്പണികളൊക്കെ കഴിഞ്ഞ് വീട്ടുസാധനങ്ങൾ വാങ്ങാനായി 2.5 kilometers ദൂരെയുള്ള ടൗണിലേക്ക് പോകുകയായിരുന്നു. എതിരെ ഞങ്ങളുടെ നാട്ടിലെ കുപ്രസിദ്ധനായ ഒരു ചേട്ടൻ വരുന്നു. എന്റെ അടുത്തെത്തിയതേ ചേട്ടൻ എന്റെ മുഖത്തു നോക്കി ഒരു നിലവിളി, നിങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ എന്നു പറഞ്ഞുകൊണ്ട്. എനിക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു, പറയാൻ അറിയുകയും ഇല്ലായിരുന്നു. ചേട്ടനാണെങ്കിൽ ചാരായം വാറ്റലും കഞ്ചാവ് കൃഷിയും വലിക്കലും ബഹളങ്ങളും ഉള്ളയാൾ. ഈ കാരണങ്ങളാൽ കേസുകളിൽ പല പ്രാവശ്യം ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാൾ. ഇടവക പള്ളിയുടെ കമ്മിറ്റിക്കാരൻ എന്ന നിലയിൽ വികാരി അച്ഛനോടൊപ്പം വീട് വെഞ്ചരിക്കാൻ ചെന്നാൽ വീട്ടിൽ കയറ്റില്ല. ഭാര്യയെയും മകളെയും ഉപദ്രവിച്ചതിനാൽ ഭാര്യയും മകളും ഒരു കന്യാസ്ത്രീ മഠത്തിൽ അഭയം തേടിയിരിക്കുന്നു. പിതാവിന് ഏക ആൺതരിയായതിനാൽ തറവാടും കുറേയധികം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്കായി നല്ല ഭാഗം ഭൂമി വിറ്റു. കാരണവന്മാർ പണിത പ്രധാന പുര പൊളിച്ചു വിറ്റു. ഇപ്പോൾ അടുക്കളപ്പുരയിൽ വാസം. ചേട്ടനെ കണ്ടുമുട്ടിയ സമയം മുതൽ രാത്രിയിലും പിറ്റേ ദിവസം പകലുമെല്ലാം എനിക്ക് ചേട്ടനെപ്പറ്റി മാത്രം ചിന്ത. വൈകുന്നേരമായപ്പോൾ ഭാര്യയോട് ഞാൻ ചേട്ടനെ ഒന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലെത്തി. ഒരു മുറി മാത്രമുള്ള അടുക്കളപ്പുര, ഒരു വശത്ത് അടുപ്പും സംവിധാനങ്ങളും, ബാക്കി സ്ഥലത്ത് നിലത്ത് തഴപ്പായ വിരിച്ച് ചേട്ടൻ നിലത്തിരിക്കുന്നു. അവിടെ ഇരിക്കൂ ചേട്ട എന്നു പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തി. കൂടെയുണ്ടായിരുന്ന ഇളയ മകനോട് എനിക്കിരിക്കാൻ ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പായയിൽ ഇരുന്നു. ചേട്ടൻ ചേട്ടൻ്റെ വിഷമങ്ങളും രോഗങ്ങളും ഭാര്യ ഇട്ടിട്ടു പോയതിൻ്റെ വിഷമങ്ങളുമൊക്കെ ഒത്തിരി പറഞ്ഞു. ഞാനെല്ലാം കേട്ടു. ഒന്നിനും ഒരു മറുപടി പറയാൻ എനിക്ക് അറിവില്ലായിരുന്നു, പറഞ്ഞുമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നു പറഞ്ഞ് ചേട്ടനെ സമാധാനിപ്പിച്ച് ഞാൻ മടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ താഴെയുള്ള വഴിയിൽ കൂടി അവിചാരിതമായി ചേട്ടൻ്റെ ഭാര്യയും പെങ്ങളും കൂടി മറ്റൊരു പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി. ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എൻ്റെ തലേ ദിവസത്തെ അനുഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടൻ എന്ത് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും ചേട്ടന് ചേട്ടത്തിയുടെ സാമീപ്യം അത്യാവശ്യമാണ്. ചേട്ടത്തി പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ പോവില്ല, എനിക്ക് വല്ലാത്ത ഭയമാണ്. ഞങ്ങളുടെ സോണിൽ പാസ്റ്ററും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. ചേട്ടത്തിയെ ഞാൻ അച്ഛൻ്റെ അടുത്തുകൊണ്ട് പോകാം, ചേട്ടത്തി ഒന്ന് സംസാരിക്ക് എന്നു പറഞ്ഞു. അതിൻ പ്രകാരം ഞങ്ങൾ പിറ്റേ ദിവസം പോയി. പാസ്റ്റർ സെന്റർ ഡയറക്ടർ അച്ഛനുമായി ചേട്ടത്തി സംസാരിച്ചു. സംസാരശേഷം അച്ഛനും ചേട്ടത്തിയെ ചേട്ടൻ്റെ അടുത്തുവിടാൻ ധൈര്യമില്ലായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ ചേട്ടത്തി ചേട്ടൻ്റെ അടുത്ത് ചെല്ലേണ്ടത് അനിവാര്യമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അവസാനം ചേട്ടത്തി നിൽക്കുന്ന മഠത്തിലെ മദറിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞുപോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ ചേട്ടത്തി വന്ന് ചേട്ടൻ്റെ ഒപ്പം താമസിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ചെന്ന് അറിഞ്ഞു. ഞങ്ങളെല്ലാം ചെന്ന് സമുചിതമായി മൃതസംസ്കാരം നടത്തി. പിന്നെയുള്ള ചേട്ടത്തിയുടെ വാക്കുകളാണ് പ്രസക്തം. ചേട്ടൻ എത്ര ദ്രോഹിച്ചെങ്കിലും ഈ കുറഞ്ഞ ദിവസം ചേട്ടൻ കൊടുത്ത സ്നേഹം എല്ലാം മറക്കാൻ ചേട്ടത്തിയെ പ്രേരിപ്പിച്ചു പോലും. അവസാനം ചേട്ടൻ്റെ കൈവശമുണ്ടായിരുന്ന ആകെ സമ്പാദ്യം 100 rupees ചേട്ടത്തിക്ക് കൊടുത്ത് ചേട്ടൻ യാത്രയായി. ആ അന്ത്യനിമിഷങ്ങളിൽ ചേട്ടനോടൊപ്പം ചേട്ടത്തി ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടൻ മരിച്ചതിനു ശേഷമാണ് ചേട്ടത്തി വന്നിരുന്നെങ്കിൽ, ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുതൽ. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. എസക്കിയൽ 18:1. 27 മുതൽ 28 വരെ. വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ ദേവാലയത്തിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ അവരുടെ ഭർത്താവ് പാപകരമായ ജീവിതം നയിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ആത്മാവ് നരകത്തിലാണോ ഉള്ളത്, പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടോ എന്നെല്ലാം അവർ ആശങ്കപ്പെട്ടു. വിയാനി അച്ഛൻ പറഞ്ഞു, നീ മാതാവിൻ്റെ വണക്കമാസത്തിന് പൂക്കൾ ശേഖരിച്ചപ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ സഹായിച്ചില്ലേ? അതുമൂലം മാതാവിൻ്റെ മധ്യസ്ഥതയാൽ നിന്റെ ഭർത്താവ് ദൈവകൃപ സ്വീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്താണ് ഉള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. എനിക്കാരുമില്ല എന്ന സന്ദേഹത്തിൽ നമ്മുടെ ചുറ്റിലും എത്രയോ പേർ കഴിയുന്നു. നമുക്കും അവർക്ക് ആരെങ്കിലുമാകാൻ പരിശ്രമിക്കാം. ഒരാൾ സമൂഹത്തിന് യോജിച്ചവനല്ലെങ്കിലും അയാൾ ജീവിതത്തിൽ ചെയ്ത ചെറിയ നന്മകളെ പ്രതിയെങ്കിലും ദൈവം അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 18:14. നമുക്കും ദൈവത്തിൻ്റെ ചെറിയ ഉപകരണങ്ങളാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.